Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
स्वाध्याय प्रवचने च सत्यं च स्वाध्याय प्रवचने च तपश्च स्वाध्याय प्रवचने च दमश्च स्वाध्याय प्रवचने च समश्च स्वाध्याय प्रवचने च अग्नेश्च स्वाध्याय प्रवचने च अग्निहोत्रं च स्वाध्याय प्रवचने च अतिदग्धश्च स्वाध्याय प्रवचने च मनुषं च स्वाध्याय प्रवचने च प्रजा च स्वाध्याय प्रवचने च प्रजनश्च स्वाध्याय प्रवचने च प्रजातिश्च स्वाध्याय प्रवचने च सत्यमिति सत्यवचाराधीतरः तप यदि तपो निद्यः पौरुषिष्ठिः स्वाध्याय प्रवचने एवेदि नागो बोद्धल्यः तद्धि तपस्तद्धि तपः विज्ञानादेव आत्मनि स्वराज्यमिति तत्त्वा श्रौतस्मृतानां कर्मणाम् आनर्थक्यम् प्राप्तम् इति अधः तन्मा प्रागदिति कर्मणां पुरुषार्थं दधि साधनप्रदर्शनार्थम् इह उपन्यासः. ഇവിടെ പറഞ്ഞിരുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. വിജ്ഞാനാദൈവാത്മതി സ്വരാജ്യം, ഇതുവരെ പറഞ്ഞ അതാണ് വിജ്ഞാനാദ. വിജ്ഞാനം എന്ന് വെച്ചാൽ ഇവിടെ ഉപാസന, ഉപാസനയുടെ പ്രകടനമാണ് ഇതുവരെ പറഞ്ഞ ഉപാസന. അതുകൊണ്ട് തന്നെ സ്വരാജ്യം ആത്മതി സ്വരാജ്യത്തെ പ്രാപിക്കാം. ഉപാസനയുണ്ട് സാധ്യമാകുന്നത് പരമാവധി ഹിരണ്യഗർഭപ്രാപ്തി വരും, ക്രമമുക്തി. അതാണ് ചർച്ച ചെയ്തത്. നീതിയുക്തത്വ അതാണ് ഇവിടെ തൊട്ടുമുമ്പ് ചർച്ച ചെയ്തത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശ്രൗത സ്മർദ്ദമാണ് കർമ്മണം അനർത്ഥക്യം പ്രാപ്തം. ശ്രൗതവും സ്മർദ്ദവുമായ കർമ്മങ്ങളെല്ലാം വ്യക്തമാണ്. ഇത്യഹ തന്മാപ്രാപ്തം, അങ്ങനെ വരാൻ പാടില്ല. ശ്രൗതവും സ്മർദ്ദവുമായിട്ടുള്ള കർമ്മങ്ങൾ വ്യക്തമായാൽ ആ കർമ്മങ്ങളിൽ വിധിച്ചു കഴിഞ്ഞ വേദം അപ്രമാണമാണെന്ന് വരും. വേദം അപ്രമാണമെന്ന് വന്നു കഴിഞ്ഞാൽ അതേ വേദത്തിൽ പ്രതിപാദിക്കുന്ന ഈ തത്വം പരമാത്മതത്വം അതിനും വേദം പ്രമാണമല്ലെന്ന് പറയും. ഇനി വന്നു കഴിഞ്ഞാൽ ശ്രവണമാണ് സാധനങ്ങൾ മോക്ഷം തുടങ്ങിയ കാര്യങ്ങളൊന്നും എല്ലാം അപ്രമാണമാണെന്ന് വരും. ഇപ്പൊ വേദത്തെ ഒരു ഭാഗത്തെ പ്രമാണമായി സ്വീകരിക്കുക, വേറൊരു ഭാഗത്തെ സ്വീകരിക്കാതിരിക്കുക, അത് പാടില്ല. വേദം വേദമാണ്, അത് പൂർണ്ണവും പ്രമാണമാണ്. അതിലൊരു മാത്രയ്ക്കോ അക്ഷരത്തിനോ ഒന്നും അപ്രാമാണികത കൽപ്പിക്കാൻ പാടില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഉപനിഷത്തും പ്രമാണമല്ലാതെ വരും. ഈ പറയുന്നതെല്ലാം അനർത്ഥമാണെന്ന് വരും. അതുകൊണ്ട് കർമ്മണം അനർത്ഥക്യം പ്രാപ്തം. ഇതുവരെ പറഞ്ഞനുസരിച്ച് ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് ഉപാസന മതി, കർമ്മങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല, അതൊന്നും ആവശ്യമില്ലാത്തതാണ്, അത് വലിയ ദോഷമാണ്, തന്മാപ്രാപത, അങ്ങനെ വരാൻ പാടില്ല. വേദം പ്രമാണം തന്നെ, വേദത്തിൽ ഒരക്ഷരവും അപ്രമാണമൊന്നും തള്ളിക്കളയാൻ പാടില്ല. ആ വേദം തന്നെയാണ് കർമ്മത്തെ വിധിച്ചിരിക്കുന്നത്. കർമ്മണ പുരുഷാർത്ഥം പ്രതി സാധനത്വ പ്രദർശനാർത്ഥം. ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം, ഉപാസനകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇവിടെ പറയുന്ന എന്താണ്? കർമ്മങ്ങളും പുരുഷാർത്ഥം പ്രതി സാധനത്വം, കർമ്മവും പുരുഷാർത്ഥത്തിന് സാധനമാണ്. ഇത് പ്രദർശനാർത്ഥം ഹോവിന്യാസം. അതുകൊണ്ട് ആ കർമ്മങ്ങളെ കുറിച്ച് പറയും. കർമ്മങ്ങളെ പുരുഷാർത്ഥ സാധനമെന്നുള്ള നിലയ്ക്ക് ഉപയോഗിക്കും. വേദത്തിൽ വിധിച്ചിരിക്കുന്നു, അതും പുരുഷാർത്ഥമാണ്. പുരുഷാർത്ഥ സാധനമാകുന്ന എങ്ങനെ? അത് നിഷ്കാമമായി അനുഷ്ഠിക്കുന്നു. അതുകൊണ്ട് കർമ്മത്തിന്റെ ആ പ്രാധാന്യത്തെ, കർമ്മത്തെയും മോക്ഷത്തിനു വേണ്ടി ഉപയോഗിക്കാം, അത് പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും. കാരണം ഇതിനു മുമ്പ് വേദത്തിൽ കർമ്മങ്ങളെക്കുറിച്ചെല്ലാം വിശദീകരിച്ച് കഴിഞ്ഞു. കഴിഞ്ഞിട്ട് വീണ്ടും ആ കർമ്മത്തെക്കുറിച്ച്, അതിന്റെ മഹത്വത്തെക്കുറിച്ച് പറയും. ഇഹോപന്യാസ വീണ്ടും ഇവിടെ അതിനെക്കുറിച്ച് പറയും. ഋതഞ്ച സ്വാധ്യായ പ്രവചനേച്ച, ഇവിടെ ഓരോ മന്ത്രത്തിനും സ്വാധ്യായ പ്രവചനേച്ച എന്ന് ആവർത്തിക്കുന്നുണ്ട്. കാരണം ഇതിനെല്ലാത്തിലും പ്രാധാന്യം സ്വാധ്യായ പ്രവചനത്തിനാണ്. സ്വാധ്യായ പ്രവചനത്തെ ആശ്രയിച്ച് മാത്രമാണ് ഇതെല്ലാം നിൽക്കുന്നത്. ഋതം, സത്യം, തപ ഇതെല്ലാം സ്വാധ്യായ പ്രവചനങ്ങളില്ലെങ്കിൽ ഇതൊന്നും നിലനിൽക്കത്തില്ല. ലൗകികവുമില്ല, ഭൗതികവുമില്ല. ഇവിടെ ഈ പറയുന്നത് ഭാഷകാരൻ പറയുന്നു, ഗുരുകുലത്തിൽ പഴയ രീതി അനുസരിച്ച്, വൈദിക സംസ്കാരം അനുസരിച്ച് ഒരാൾ ഗുരുകുലത്തിൽ കുട്ടിക്കാലത്ത് നിന്ന് മാതാപിതാക്കൾ ഗുരുകുലത്തിൽ എത്തിക്കുന്ന കുട്ടികളെ, അവിടെ ആചാര്യൻ ഉപനയനം ചെയ്യിക്കുന്നു, വേദം പഠിപ്പിക്കുന്നു, ധർമ്മമീമാംസ എന്താണ് ധർമ്മം എന്നുള്ള മനസ്സിലാക്കുന്നു. അത് അധ്യയന അധ്യാപനത്തിലൂടെ ഇതെല്ലാം നിലനിർത്തണം, വേദസമ്പ്രദായത്തെ നിലനിർത്തണം. അതിനുവേണ്ടി അധ്യയനം പൂർത്തിയാകുമ്പോൾ, സമാവർത്തനം കഴിയുമ്പോൾ അവസാനമായി ആചാര്യൻ ഉപദേശിക്കുന്ന കാര്യങ്ങളാണ്. ഭൂരിപക്ഷം പേരും ഗുരുകുലം തിരിഞ്ഞു വിട്ട് തിരിച്ച് വീടുകളിലേക്ക് മടങ്ങിപ്പോകും. വൈദിക ധർമ്മം അനുസരിച്ചവർ ജീവിക്കും. വൈദിക കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് ഗൃഹസ്ഥ ധർമ്മത്തെ സ്വീകരിച്ച് ജീവിക്കുന്നു. ഈ വീട്ടിൽ മടങ്ങിപ്പോകാൻ താല്പര്യമില്ലാത്തവർ ഗുരുകുലത്തിൽ നിന്ന് തുടരും. ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശമാണ്. ഗുരുകുലത്തിൽ നിന്ന് തിരിഞ്ഞു പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശവും കൂടെ പറയുന്നു. വ്രതമിനി വ്യാഖ്യാതം വ്രതം ച സ്വാധ്യായ പ്രവചനേച്ച, നിങ്ങൾ മടങ്ങിപ്പോയി കഴിഞ്ഞാൽ വ്രതം അതിനെ പാലിക്കണം. മുമ്പ് വ്യാഖ്യാനിച്ചു എന്താണ് വ്രതം. ശാസ്ത്രത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം, യഥാർത്ഥ ജ്ഞാനം, യഥാർത്ഥ കർമ്മം, അതാണ് വ്രതം എന്ന് മുമ്പ് വ്യാഖ്യാനിച്ചു. അതെന്നും നിലനിർത്തണം. നിങ്ങളുടെ ജ്ഞാനം എന്നും സത്യമായിരിക്കണം. നിങ്ങളുടെ കർമ്മങ്ങൾ പരമാർത്ഥമായിരിക്കണം എന്ന് പറയുമ്പോൾ അവിടെ വൈദികമായ ധർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കണം. വൈദികമായ ജ്ഞാനം അത് നിലനിർത്തണം, അത് സമ്പാദിക്കണം, നിലനിർത്തണം. അവൈദികമായി പോകരുത്. സ്വാധ്യായ പ്രവചനം അത് പറയുന്നു. സ്വാധ്യായവും പ്രവചനം, സ്വാധ്യായവും അധ്യയനം. ഗുരു ചൊല്ലിക്കൊടുക്കുന്നു, ശിഷ്യനത് ഏറ്റുചൊല്ലും. അതിന്റെ ആവർത്തനം കൊണ്ട് അത് ശിഷ്യന്റെ നാവിലും മനസ്സിലും ഉറയ്ക്കുന്നു. അത് വീണ്ടും ആവർത്തിക്കുന്നതാണ്. ഗുരുവിന്റെ സഹായം കൂടാതെ അത് എഴുതി വയ്ക്കുകയോ വായിക്കുകയോ അതൊന്നും സാധ്യമല്ല. ഗുരുവിന്റെ സഹായം കൂടാതെ തന്നെ വീട്ടിൽ പോയി അത് ആവർത്തിക്കുക, അതാണ് സ്വാധ്യായം. അതാണ് സ്വാധ്യായോ അധ്യയനം. വേദം ചൊല്ലുക, സ്വയം വേദം ചൊല്ലുക, അത് സ്വാധ്യായം. പ്രവചനം, അധ്യാപനം, ബ്രഹ്മയജ്ഞ ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നു. അവേദ സംരക്ഷണത്തിന് വേണ്ടി അതിനെ മറ്റുള്ളവർക്ക് ചൊല്ലിക്കൊടുക്കുക, അതാണ് പ്രവചനം എന്ന് പറയുന്നത്. സ്വാധ്യായം നിലനിൽക്കണമെങ്കിൽ പ്രവചനം വേണം. അല്ലെങ്കിൽ സ്വാധ്യായം നിലനിൽക്കുന്നില്ല, വിസ്മരിച്ചു. സ്വാധ്യായം ഇല്ലാത്തവന് പ്രവചനം സാധ്യമല്ല. നിരന്തരം അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ശിഷ്യന്മാർക്ക് ചൊല്ലിക്കൊടുക്കാനും കഴിയും. നിരന്തരം വേദസ്മരണം നിലനിൽക്കുന്നു, വേദാർത്ഥസ്മരണം നിരന്തരം നിലനിർത്തുന്നു. വേദത്തിലെ കർമ്മപ്രയോഗങ്ങൾ അത് നിരന്തരം നിലനിൽക്കും. അതിന് രണ്ടും ആവശ്യമാണ്, സ്വാധ്യായവും പ്രവചനവും, അധ്യയനവും അധ്യാപനം. ഇത് എപ്പോഴും ഉണ്ടായിരിക്കണം. ഏതാനി വൃതാദീനി അനുഷ്ഠേയനി ഇനി വാക്യശേഷ വൃതഞ്ച സ്വാധ്യായ പ്രവചനേച്ച അവിടെ ചേർത്ത് പോകണം. അനുഷ്ഠേയാനി ഇത് നീ ചെയ്യണം, നിരന്തരം ഇത് അനുഷ്ഠിക്കണം. സത്യം ച സത്യവചനം യഥാ വ്യാഖ്യാതാർത്ഥം വാ സത്യം, അതിന്റെ സരളമായ അർത്ഥം സത്യം പറയുക. വൈദിക ജീവിതം നിഷ്ഠയ്ക്കത് ആവശ്യമാണ്, ധർമ്മനിഷ്ഠയ്ക്കത് ആവശ്യമാണ്. കർമ്മങ്ങൾ ഫലത്തെ നൽകണമെങ്കിൽ അത് ആവശ്യമാണ്. അതുകൊണ്ട് ആ സത്യം യഥാ വ്യാഖ്യാത അർത്ഥം വാ അതെപ്പോഴും ഉണ്ടായിരിക്കണം. വേദത്തിൽ ഗ്രഹിക്കുന്നത് സത്യമാണ്, ആ രീതിയിൽ അതെടുക്കാം. വ്യാഖ്യാതമായ അർത്ഥം എന്നുള്ള നിലയ്ക്ക് അതെടുക്കാം, അല്ലെങ്കിൽ സാധാരണ സത്യം എന്നുള്ള നിലയ്ക്ക് എടുക്കാം. വേദത്തിൽ നിന്ന് ഗ്രഹിക്കുന്നതെല്ലാം സത്യം, അത് നിലനിർത്തണം. വേദത്തിൽ നിന്ന് സത്യം തന്നെ ഗ്രഹിക്കണം. തപഃ പ്രിച്ഛ്രാദി അതും വേണം. ഗൃഹസ്ഥധർമ്മത്തെയാണ് സ്വീകരിക്കുന്നതെങ്കിലും തപസ് അവിടെ വേണം. പ്രിച്ഛ്ര ചന്ദ്രായണം തുടങ്ങിയ വൃത്തങ്ങൾ, ശ്രവതവും സ്മാർത്ഥവുമായിട്ടുള്ള തപസ് അതും വേണം, അതും പാലിക്കണം. ദമഃ ബാഹ്യകർമ്മ ഉപശമം, ബാഹ്യകർമ്മങ്ങളുടെ നിയന്ത്രണം അതാവശ്യമാണ്. സദാചാരം അതിനുവേണ്ടി ബാഹ്യ കർമ്മങ്ങളുടെ നിയന്ത്രണം, അല്ലെങ്കിൽ സദാചാരം നിഷ്ഠനാകാൻ കഴിയത്തില്ല. സദാചാരം നിഷ്ഠനായില്ലെങ്കിൽ വൈദിക കർമ്മങ്ങൾക്ക് ഫലമുണ്ടാകത്തില്ല. ആചാരത്തെ അനുഷ്ഠിക്കുന്നതിനെ കർമ്മത്തിന് ഫലമുണ്ടാകും. അതുകൊണ്ട് അത് വേണം. സമ അന്തക്കരണ ഉപശമം, മനസ്സിന്റെ നിയന്ത്രണം വേണം. അഗ്നയ ആധാതവ്യ അഗ്നിയിഷ്ട സ്വാധ്യായ പ്രവചനിച്ച് അഗ്നി ആധാനം ചെയ്യണം. സ്വന്തം ഗ്രഹത്തിന് വേദവിധിപ്രകാരം വേദി സ്ഥാപിച്ച് അതിൽ അഗ്നിയെ സ്ഥാപിച്ച് ഗൃഹസ്ഥന്റെ ധർമ്മം എന്നുള്ള നിലയ്ക്ക് അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്യണം. അതിനുവേണ്ടിയിട്ടാണ് അഗ്നി സ്ഥാപിക്കുന്നത്. അഗ്നി ആധാതവ്യ അത് ചെയ്യണം, അഗ്നി ആധാനം ചെയ്യണം. അഗ്നിഹോത്രം ച ഹോത്രവ്യം, അഗ്നിഹോത്രം നിത്യാഗ്നിഹോത്രം പോലെയുള്ള കർമ്മങ്ങൾ അത് നിരന്തരം ചെയ്യണം. അതിഥയസ്ഥ പൂജ്യാഹ അതിഥികൾ അവരെ പൂജിക്കണം. ഇത് സ്വധർമ്മമാണ്, നമുക്ക് സാധാരണ അറിയാവുന്ന കാര്യങ്ങളാണ്. മനുഷ്യന്റെ സ്വാധ്യായ പ്രവചനിച്ച മനുഷ്യൻ ഇതി ലൗകിക സംവ്യവഹാരം, വൈദികമായ കർമ്മങ്ങൾ മാത്രം പോരാ. വൈദികമായ കർമ്മങ്ങൾ പ്രത്യേകിച്ച് ഫലത്തെ ഉദ്ദേശിച്ച് ചെയ്യുന്നതാണ്. ലൗകികമായ വ്യവഹാരങ്ങളും നല്ല രീതിയിൽ ചെയ്യണം. യഥാ പ്രാപ്തം അനുഷ്ഠേയം, അതെങ്ങനെയാണ് പ്രാപ്തമാകുന്നത്? ലൗകികമായ വ്യവഹാരങ്ങളെ സംബന്ധിച്ച് വിധിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. അലൗകികമായ വൈദികമായ വ്യവഹാരങ്ങളാണെങ്കിൽ വിധിക്കാം, ഇന്നത് ചെയ്യണം, കർമ്മങ്ങളുടെ രീതി ഇങ്ങനെയാണ്, അതനുഷ്ഠിച്ച് ചെയ്യണം, അതിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ഫലം ഉണ്ടാകാതെ പോകും, കർമ്മങ്ങളൊന്നും അപൂർവം ഉണ്ടാകുന്നതിന് കർമ്മങ്ങളുടെ നിയമങ്ങളെ പാലിക്കും. ലൗകിക വ്യവഹാരം അങ്ങനെയല്ല, അത് കാലദേശങ്ങൾക്കനുസരിച്ച് യുക്തിക്കനുസരിച്ച് ധർമ്മബോധത്തോടുകൂടി ശിഷ്ടന്മാരുടെ ആചാരമനുസരിച്ച് അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ യഥാപ്രാപ്തം അനുഷ്ഠേയം, വേദവിധിക്കനുസരിച്ച് ചെയ്യുന്നതല്ല. അതുകൊണ്ടത് ലൗകികമായ വ്യവഹാരങ്ങളും അനുഷ്ഠിക്കണം. പ്രജാച ഉത്പാദ്യ ഗൃഹസ്ഥാശ്രമധർമ്മം സ്വീകരിക്കണം, സന്താനങ്ങൾ ഉണ്ടാകണം. പ്രജനശ്ച പ്രജനനം നിർത്തവും ഭാര്യാഗമനം ഇത്യർത്ഥം, ഗൃഹസ്ഥന്റെ ധർമ്മമനുസരിച്ച് സന്താനോത്പാദനം അത് ചെയ്യണം. കാരണം പത്നി സമേതനായിട്ടാണ് വൈദിക കർമ്മങ്ങൾ ചെയ്യേണ്ടത്. കർമ്മത്തിന്റെ പൂർത്തീകരണത്തിന് പുത്രൻ വേണം. താൻ പൂർത്തിയാക്കാതിരുന്ന കർമ്മങ്ങൾ തന്റെ പുത്രനത് പൂർത്തിയാക്കണം. അതുകൊണ്ട് സന്താനം ആവശ്യമാണ്, അത് വേണം. പ്രജാതി പൗത്രോത്പത്തി പുത്രവും പുത്രനും പുത്രന്റെ പുത്രനും തന്റെ ഭാവി തലമുറയെ കുറിച്ചുകൂടി ചിന്തിക്കണം. അവിടെ എല്ലാം ക്ഷേമത്തിന് വേണ്ടിയുള്ളത് ചെയ്യണം. പുത്രനെ സൃഷ്ടിച്ചപ്പോൾ പുത്രന്റെ ഭാവി, കാരണം വിദ്യാ പാരമ്പര്യം, കർമ്മ പാരമ്പര്യം എല്ലാം നിലനിൽക്കുന്നതിനും ഇതൊക്കെ ആവശ്യം. ധർമ്മം നിലനിൽക്കുന്നതിനും ഒരു പാരമ്പര്യം ഇതാവശ്യമാണ്. അതുകൊണ്ട് അതെല്ലാം പാലിക്കണം. മുൻ പ്രജാപിച്ച സ്വാധ്യായ പ്രവചനിച്ച സർവേഹി ഏതേഹി കർമ്മ യുക്തശാവി സ്വാധ്യായ പ്രവചനെ യത്നതോ അനുഷ്ഠേയ ഇത്യമർത്ഥം സർവേണ സഹ സ്വാധ്യായ പ്രവചന ഗൃഹം. ഓരോന്നിനോടും ചേർത്ത് സ്വാധ്യായ പ്രവചനെ എന്നെന്തുകൊണ്ട് പറഞ്ഞു? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അനുഷ്ഠിക്കേണ്ടതാണ്, പക്ഷെ അത് സ്വാധ്യായ പ്രവചനെ യത്നത്തെ സ്വാധ്യായ പ്രവചനങ്ങൾ യത്നപൂർവ്വം അനുഷ്ഠിക്കണം. എന്നുവെച്ചാൽ നിയമപൂർവ്വം നിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കണമെന്നത്. ലൗകികവും വൈദികവുമായ വ്യവഹാരം, യാഗാദി കർമ്മങ്ങൾ, ലോകത്തിന് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാം വരുമ്പോൾ സ്വാധ്യായ പ്രവചനങ്ങൾക്ക് സമയമില്ലാതെ വരരുത്. ഇനി സമയം കിട്ടുന്നില്ല സ്വാധ്യായത്തിനും പ്രവചനത്തിനും, അത് വരരുത്. കാരണം ഇതിനെ ആശ്രയിച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാ യത്നങ്ങളും നിലനിൽക്കുന്നത്. സ്വാധ്യായവും പ്രവചനവും നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ സത്യമില്ല, തപസ്സില്ല, അതിനെക്കുറിച്ചുള്ള അറിവില്ല. ഇതിനെ ആശ്രയിച്ചാതെല്ലാം നിൽക്കുന്നത് ധർമ്മമില്ല, ധർമ്മമേ നശിച്ചു. അതുകൊണ്ട് അത് മാറ്റിവെക്കരുത്. മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സ്വാധ്യായ പ്രവചനം ചെയ്യാൻ സമയമില്ലാന്ന് കരുതരുത്. നിരന്തരം ചെയ്യണം, യത്നത പരിശ്രമിച്ചത് ചെയ്യണം. അതിന്റെ പ്രാധാന്യം, അതിനെ ആശ്രയിച്ച് മറ്റ് സർവവും നിലനിൽക്കുന്നു, ധർമ്മം അതിനെ ആശ്രയിച്ച് നിൽക്കുന്നു. അതുകൊണ്ട് ഭാഷ്യകാരം പറയുന്നു ഓരോ തവണയും അത് ആവർത്തിക്കുന്നു. മറ്റൊന്നിനു വേണ്ടിയും അതിനെ മാറ്റിവെക്കരുത് എന്ന് നമ്മളുടെ നിത്യാനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റെന്തെങ്കിലും ആവശ്യമുള്ളത് മാറ്റി വേണ്ടെന്ന് വയ്ക്കും. അത് എപ്പോഴും മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. വളരെ തിരക്ക് വരുമ്പോൾ നിഷ്ഠയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റി പറയുന്നത് മാറ്റാൻ പാടില്ല. അതിനാണ് യത്നം വേണ്ടത്. സ്വാധ്യായ അധീനം ഹി അർത്ഥജ്ഞാനം, അത് പറയുന്നു. സ്വാധ്യായത്തിന് അധീനമാണ് അർത്ഥജ്ഞാനം. ഈ വേദത്തിന്റെ ഈ മന്ത്രങ്ങൾ അത് ധരിക്കുമ്പോഴാണ് അതിൽ നിന്ന് അർത്ഥത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നത്. കർമ്മമായാലും ശരി, ജ്ഞാനമായാലും ശരി, ആത്മാവിനെ കുറിച്ച് പറഞ്ഞാലും ഹോമത്തെക്കുറിച്ച് പറഞ്ഞാലും എന്തായാലും സ്വാധ്യായം കൊണ്ട് ആ അർത്ഥജ്ഞാനം ഉണ്ടാകും. അത് ഉപേക്ഷിക്കാൻ പാടില്ല. അർത്ഥജ്ഞാനം വേണം. അർത്ഥജ്ഞാനായത്തം ഹി പരം ശ്രേയഃ. അർത്ഥജ്ഞാനായത്തം, അർത്ഥജ്ഞാനത്തിന് അതീതമാണ് പരവുമായ ശ്രേയസ്. അർത്ഥജ്ഞാനം ഉണ്ടായില്ലെങ്കിൽ പരവുമായ ശ്രേയസ് എങ്ങനെ ഉണ്ടാകും? തത്വമസി എന്നുള്ള വാക്യത്തിന്റെ അർത്ഥജ്ഞാനം ഉണ്ടായില്ലെങ്കിൽ അവനെങ്ങനെ സംസാര മോചനം സാധ്യമാകും? അതുകൊണ്ട് സ്വാധ്യായം അർത്ഥജ്ഞാനത്തിന് വേണം. പ്രവചനം ച തത് അവിസ്മരണാർത്ഥം ധർമ്മപ്രവൃത്തിയർത്ഥം ച പ്രവചനം. വാസ്തവത്തിൽ പ്രവചനം അധ്യാപനം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, അവനവന് വേണ്ടി തന്നെയാണ്. എന്തുകൊണ്ട്? തത് അവിസ്മരണാർത്ഥം. അധ്യാപനം ചെയ്യുമ്പോഴാണത് ദൃഢമാകുന്നത്, അധ്യയനത്തിലല്ല. പഠിക്കുമ്പോൾ വാസ്തവത്തിൽ പഠിപ്പിക്കുന്ന ആളിനെ പഠിപ്പിക്കുക, പിന്നെ പഠിക്കുന്നപ്പോ ആരെങ്കിലും പഠിപ്പിക്കുമ്പോ അങ്ങനെ പഠിക്കുന്നില്ല. അതുകൊണ്ട് ഭാഷകാരൻ വ്യക്തമായി പറയുന്നു പ്രവചനം അധ്യാപനത്തിലൂടെയാണ് ഇത് മനസ്സിൽ നിലനിൽക്കുന്നത്. അധ്യാപനത്തിലെ ബുദ്ധി ഏകാഗ്രമാകും. ബുദ്ധിക്ക് ആ പറയുന്ന വിഷയത്തെ ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയും. അധ്യാപനത്തിൽ അവന്റെ മനസ്സിനൊരു ഉണർവ് വരും. താൻ പറയുന്നതിൽ എന്തെങ്കിലും പോരായ്മ വരുമോ, തെറ്റ് വരുമോ, ശ്രദ്ധ കൂടും. അപ്പോൾ അത് ശരിയായ രീതി പറയുന്നതിനുള്ള ഉണർവ് സദാ കൂടെ നിലനിൽക്കും. അസ്വയം പഠിക്കുമ്പോഴാണെങ്കിലോ നമുക്കവിടെ ഉത്തരവാദിത്വമില്ല, അവിടെ കടമയില്ല, കർത്തവ്യമില്ല, ഉറങ്ങും. മറ്റാരും അറിയത്തില്ല. അധ്യാപകന് ഉറങ്ങാൻ പറ്റത്തില്ല, മറ്റുള്ളവരറിയും. അധ്യേതാവൻ എങ്ങനെയല്ല ഉറങ്ങാം? സ്വയം ഒരു ഉത്തരവാദിത്വമില്ലാത്ത കാര്യമാണ് പഠിക്കുക എന്ന് പറയുന്നത്. ഒരാണ്ട് മുമ്പ് കുറച്ച് സമയം ഇരുന്ന് കൊടുക്കുക, വേറെ എന്നോടെ ആവശ്യമില്ല. ഉറങ്ങാം, ശ്രദ്ധിക്കാതിരിക്കാം, മറ്റെന്തെങ്കിലും ചിന്തിക്കാം. അധ്യാപനത്തിൽ അത് പറ്റത്തില്ല, ഇതൊന്നും പറ്റത്തില്ല. മറ്റെന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട് ഉറങ്ങി പറ്റത്തില്ല. ശീലമുണ്ട്, ഉറങ്ങുന്നവരുമുണ്ട്, അധ്യാപനം അത് കണ്ടിട്ടുണ്ട്. ഇനി പറഞ്ഞു പറഞ്ഞൊരു ശീലമായി കഴിഞ്ഞാൽ അതിന്റെ ഗൗരവം നഷ്ടപ്പെട്ടിട്ട് ഉറങ്ങിപ്പോകും. ഇവിടെ അതല്ല പറഞ്ഞു, തദവിസ്മരണാർത്ഥം. അധ്യയനത്തിൽ എന്താണോ താൻ സാമാന്യമായി ഗ്രഹിച്ചത് അത് അധ്യാപനത്തിലൂടെ ഉറപ്പിക്കുന്നു. അതുകൊണ്ട് അധ്യാപനം കൂടുതലും പ്രയോജനം ചെയ്യുന്നത് അധ്യാപകനാണ്, വിദ്യാർത്ഥികൾക്കല്ല. അതുകൊണ്ട് ശരിക്കും വിദ്യാർത്ഥികൾ അധ്യാപകനല്ല ഉണങ്ങേണ്ടത്, അധ്യാപകൻ വിദ്യാർത്ഥികളെ ഉണങ്ങേണ്ടത്. കാരണം ഈ വിദ്യാർത്ഥികളെ കിട്ടിയതുകൊണ്ടാണ് ഇവന് ബോധമുണ്ടായത്, വിവരമുണ്ടായത്. ഇല്ലെങ്കിൽ ഇവന് ഉറങ്ങി ഉറങ്ങി ജീവിതം കഴിച്ചാൽ. അതുകൊണ്ട് പലരും പറയും, എന്താണോ ഇതൊന്നും പറയുന്നതിന് നമ്മൾ ആളല്ല, ഇതൊന്നും നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല. ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം ഈ പ്രസംഗിക്കാവും പറയാവൂ എന്ന് പറയാം. അത് വലിയ അബദ്ധമാണ്. ഇത് പറയാതെ ഇവരിക്കലും അറിയാൻ ഒക്കത്തില്ല. പഴയ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അങ്ങനെയായിരുന്നു. മാണവക പാഠന ക്രമമെന്ന് പറയും. ഒരു ഗുരുകുലത്തിൽ അധ്യാപകൻ ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ പ്രഥമ ഗ്രഹം ആദ്യം അത് ഗ്രഹിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജോലി എന്ന് പറയുന്നത് പിന്നെ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാം പഠിച്ചിട്ടല്ല പഠിപ്പിക്കുന്നത്. എല്ലാം പഠിച്ചിട്ട് പഠിപ്പിക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് നടക്കത്തില്ല, ഒരിക്കലും പഠിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു വിദ്യാർത്ഥിയായിരുന്നു എല്ലാം പഠിക്കാൻ പറ്റത്തില്ല. എല്ലാം പഠിക്കണമെങ്കിൽ അധ്യാപകനായാലേ പറ്റും, പഠിപ്പിക്കുന്നവനായാലേ പറ്റും, എല്ലാം പഠിക്കാൻ പറ്റും. അപ്പോഴേ അവന്റെ ബുദ്ധി പ്രവർത്തിക്കത്തുള്ളൂ. അതുകൊണ്ട് പഠിച്ചു തുടങ്ങുമ്പം തന്നെ പഠിപ്പിക്കുക. വടക്കേ ഇന്ത്യയിലൊക്കെ ഗുരുകുലങ്ങളിൽ ഇപ്പോഴും അത് തന്നെ രീതി. അത് പഠിപ്പിക്കുന്ന അധ്യാപകനതിന് ക്ഷീണമൊന്നുമില്ല. ഇവനും ആചാര്യനായി പോയി കഴിഞ്ഞാൽ തന്റെ സ്ഥാനത്തിന് എന്തെങ്കിലും കുറവ് വരുമോ, അങ്ങനെയൊന്നും അവിടെ ചിന്തിക്കത്തില്ല. ഇന്ന് പഠിപ്പിച്ചാൽ വിദ്യാർത്ഥിയോട് ആവശ്യപ്പെടും, നാളെ ഇത് പഠിപ്പിക്കുക. എത്ര മനസ്സിലാക്കിയോ അങ്ങനെ. അതെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, 10 തവണ പഠിപ്പിക്കുമ്പോൾ പഠിച്ചോളൂ. അതാണ് പഠിപ്പിക്കുക എന്നുള്ളതാണ് പഠിക്കുന്നതിനുള്ള ഏറ്റവും നല്ല വഴി. അല്ല പഠിക്കുക എന്നുള്ളതല്ല, നിങ്ങൾ ജീവിതകാലം മുഴുവൻ പഠിച്ചാലും ശേഷി പഠിപ്പിക്കാതെ ഒരിക്കലും പഠിക്കത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് പ്രവചനം തദവിസ്മരണാർത്ഥം. അതുകൊണ്ടൊരിക്കലും പലരും കണ്ടിട്ടുണ്ട്, വർഷങ്ങളോളം ഇതൊക്കെ കേട്ടിരുന്ന ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ നാണം വരും. ഞാനെങ്ങനെ ഇതൊക്കെ പറയും, എനിക്കിതിനുള്ള വിവരമുണ്ടോ അറിവുണ്ടോ? അത് വലിയ അബദ്ധമാണ്, ഒരിക്കലും അറിവുണ്ടാകത്തില്ല. കാരണം നമുക്ക് എന്ത് അറിവില്ലായ്മയും പറയാം ധൈര്യമായിട്ട്. കാരണം അറിവില്ലാത്തവനാണ് മുമ്പേ ഇരിക്കുന്നത്, അവനോട് എന്താ പറയാൻ വയ്യാത്തത്? അറിവുള്ളവനാണെങ്കിൽ കേൾക്കാൻ വന്നിരിക്കും, വന്നിരിക്കത്തില്ലല്ലോ. അറിവില്ലാത്തവനാണ്. അപ്പൊ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അറിവ് തനിയെ വരും. അപ്പൊ പിന്നെ കേൾക്കുന്നവനോ അവനും ഇതുപോലെ പറഞ്ഞ അറിവുണ്ടായിക്കോട്ടെ. അതാണ് ഈ അധ്യാപന അധ്യയന രീതി എന്ന് പറയുന്നത്. അല്ല, എല്ലാം അറിഞ്ഞിട്ടും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് അധ്യാപനം ചെയ്തതിനതിൽ എന്റെ സ്വന്തം കാര്യം വേണമെങ്കിൽ പറയാം. ഞാനൊരു ആകെ 2 വർഷം കൂടുതൽ ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് എന്റെ രഹസ്യം പിടിയിട്ടു. ഇതാണ് പഠിക്കാനുള്ള ഏറ്റവും വലിയ വിദ്യ, പഠിപ്പിക്കലാണ്. ഇന്നും അത് തുറന്നുകൊണ്ടിരിക്കുന്നു, അങ്ങനെയാണ് പഠിക്കുന്നത്. എന്നും നമുക്ക് കുട്ടികളെ കിട്ടും മുമ്പിന്, അതിനൊരിക്കലും ദാരിദ്ര്യം ഉണ്ടാകത്തില്ല. നമുക്ക് ധൈര്യമായിട്ട് ഈ പണി തുടർന്നുകൊണ്ടേയിരിക്കാം. ഒരിക്കലും പ്രവചനം തദവിസ്മരണാർത്ഥം എന്തെങ്കിലും ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് വിസ്മരിക്കാതിരിക്കുന്നതിന് പിന്നെ ധർമ്മപ്രവൃദ്ധിയർത്ഥം വെച്ചാൽ ധർമ്മവൃദ്ധിക്ക് വേണ്ടിയും. ധർമ്മവൃദ്ധി എന്ന് പറയുമ്പോൾ അതിന്റെ പ്രചാരം, അതിന്റെ അനുഷ്ഠാനം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി അധ്യാപനം മുഖ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരേ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. സ്വാധ്യായ പ്രവചനയിച്ച ധർമ്മപ്രവൃത്തിയർത്ഥം ച അഥാ സ്വാധ്യായ പ്രവചനയൊരാദരവ കാര്യ. അതുകൊണ്ട് സ്വാധ്യായ പ്രവചനങ്ങളിൽ ആദര ശ്രദ്ധ എപ്പോഴും ശ്രദ്ധയുണ്ടായിരിക്കണം. അപ്പോ പ്രവചനം മാത്രം പോരെ സ്വാധ്യായം വേണ്ടിയെന്ന് ചോദിക്കും. അതുപോരാ, പ്രവചനം എന്ന് പറയുമ്പോൾ അവിടെ ശരിയായ രീതിയിൽ ചിന്ത അവിടെ നടക്കും. അപ്പോ ആ പ്രവചനത്തിന് വേണ്ടിയുള്ള സ്വയം ചിന്ത അതാണ് സ്വാധ്യായം. അപ്പൊ ആ സ്വയം ചിന്ത രൂപത്തിലുള്ള സ്വാധ്യായത്തിൽ നിന്ന് പ്രവചനം മറ്റുള്ളവരെ ഉദ്ബോധിപ്പിക്കുക. അവിടെ എന്ത് സംഭവിക്കുന്നു? സ്വയം ചിന്ത സംഭവിക്കുന്നു. അതിങ്ങനെ രണ്ടും പരസ്പരം സാപേക്ഷമായി എത്രമാത്രം നമ്മൾ പ്രവചനം നടത്തുന്നു അത്രമാത്രം നമ്മുടെ ചിന്ത വികസിക്കും. എത്രമാത്രം നമ്മുടെ ചിന്ത വികസിക്കുന്നു അത് സ്വാധ്യായം. അതിനനുസരിച്ച് നമ്മുടെ പ്രവചനവും കൂടുതൽ വ്യക്തമാകും. അതുകൊണ്ട് ആദര ശ്രദ്ധ ഈ രണ്ട് കാര്യങ്ങളിലും, ഇത് ഏത് വിഷയത്തെ സംബന്ധിച്ചാലും ശരി, ഈ രണ്ട് കാര്യങ്ങളും ആദര ശ്രദ്ധ വേണം. സത്യമിതി സത്യവച, സത്യമിതി സത്യമേവ അനുഷ്ഠാതമേമിതി സത്യവച, സത്യമേവ വചോ യസ്യ സ്വയം സത്യവച നാമ സത്യവച ഇതി തസ്യ നാമ വാ സത്യവച ഇതി തസ്യ. ഇനി എന്താണ് ധർമ്മം? ഇതെല്ലാം അവസാനിപ്പിച്ച് ഗൃഹത്തിൽ പോയി ഗൃഹസ്ഥാശ്രമ ധർമ്മം സ്വീകരിച്ചു, വേദ രക്ഷയ്ക്ക് വേണ്ടി സ്വാധ്യായ അധ്യയനങ്ങളെല്ലാം ചെയ്യുന്നു, ധർമ്മത്തെ നിലനിർത്തുന്നു. എന്താണ് അവിടുത്തെ മുഖ്യമായ ധർമ്മം? അതിന് സത്യവച രാധീതരൻ, രാധീതരോ രധീതരസ്യ ഗോത്രോ രാധീതരാചാര്യൻ. രാധീതരൻ എന്ന് പറയുന്ന ആചാര്യന്റെ അഭിപ്രായത്തിൽ ആ സത്യവാക്ക് അത് തന്നെയാണ് മുഖ്യമായ ധർമ്മം. സത്യത്തെ പാലിക്കും, സത്യം കൊണ്ട് സർവവും പ്രാപ്തമാകും മോക്ഷം വരെ. ഒരാചാര്യന്റെ അഭിപ്രായമാണ് സത്യനിഷ്ഠയുള്ള. സത്യമേവ വചോ യസ്യ സ്വയം, സത്യം മാത്രം പറയുന്നവനാണ്. സത്യം മാത്രം പറഞ്ഞ് അതിന്റെ ഫലത്തെ അനുഭവിച്ചവനാണ്. അതുകൊണ്ട് ആചാര്യം പറയുന്നു അതാണ് മുഖ്യമായ ധർമ്മം, സത്യവാക്ക്. നമുക്കൊരിക്കലും കഴിയാത്ത കാര്യമാണ്, പക്ഷെ അത് മുഖ്യധർമ്മമായിരിക്കണം എന്ന് പറയുന്നു. കാരണം അത് പറയുന്നത് വേദാധ്യയനം, വേദകർമ്മ അനുഷ്ഠാനം ഇതെല്ലാം സഫലമാകണം. യാഗം ചെയ്താൽ സ്വർഗത്തിൽ പോകുമെന്ന് പറയുന്നു, അത് സത്യവാക്ക്. വേദമന്ത്രം ചൊല്ലി യാഗം ചെയ്താലേ ഇതിന് കാശ് മുടങ്ങുന്നു, സ്വർഗത്ത് പോകത്തുള്ളൂ. അല്ലെങ്കിൽ കാശ് പോകും, സ്വർഗവും പോകും. അതുകൊണ്ട് പറയുന്നു സത്യവാക്കായിരിക്കണം, എന്നാലേ കർമ്മം ഫലം ചെയ്യത്തുള്ളൂ. അവൻ വേദമന്ത്രം ഉച്ചരിച്ചാലേ അതിൽ നിന്ന് അപൂർവം അദൃഷ്ടം ഉണ്ടാകത്തുള്ളൂ. ആ അദൃഷ്ടമാണ് യജമാനെ സഹായിക്കുന്നത്, അതാണ് യജമാനെ സ്വർഗത്തിലെത്തിക്കുന്നത്. വേദം സ്വധർമ്മനിഷ്ഠയില്ലാതെ ചൊല്ലി കർമ്മം ചെയ്തിട്ട് പ്രയോജനമില്ല. അതുപോലെ തപയിരി തപയവ കർത്തവ്യമേരി തപോ നിത്യ തപസ്സി നിത്യ തപ പര തപോ നിത്യരി വാ നാമ പൗരുശിഷ്ടി പരിശിഷ്ടസ്യ അപത്യം പൗരുശിഷ്ടിരാചാര്യൻ. പൗരുശിഷ്ടി എന്ന് പറയുന്ന ഒരു ആചാര്യൻ, അയാൾ അറിയപ്പെടുന്നതന്നെ തപോ നിത്യനെന്നാണ്. എങ്ങനെയാണോ രാധീധരൻ സത്യവചസ് എന്നറിയപ്പെടുന്നു, അതുപോലെ പറയുന്നത് പ്രവർത്തിക്കുന്ന ആചാര്യന്മാർ. പൗരുശിഷ്ടി എന്താണ് പറയുന്നത്? തപസ്സാണ് കർത്തവ്യം. ഇതിലേതെങ്കിലും ഒന്ന് മതി, എല്ലാം കൂടി ആവാം. തപസ് തന്നെ കർത്തവ്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ തപോ നിത്യ അത് നിത്യനാകാൻ ശ്രമിക്കുക, അതും ഫലസമൃദ്ധി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ മോക്ഷം വരെയുള്ള ഫലത്തെ ഉണ്ടാക്കും. മോക്ഷം മാത്രം ഉണ്ടായാൽ പോരാ, ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഫലങ്ങളും ഉണ്ടാവും. ഗൃഹസ്ഥധർമ്മത്തിന് പുത്രൻ സമ്പത്ത് യശസ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഗൃഹസ്ഥന് നിഷിദ്ധമല്ല. ഇതെല്ലാം തന്റെ ധർമാനുഷ്ഠാനത്തിലൂടെ പ്രാപ്തമാണ്. പറയുന്നത് തപസ്സുണ്ടെങ്കിൽ അത് സാധ്യമാകും. തപസ്സെന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഭാഷകാരം തന്നെ കൃച്ഛ്ര ചന്ദ്രായ നാഭി സ്രോതസ്മാർത്ഥമായി നിർദ്ദേശിച്ചിട്ടുള്ള അനുഷ്ഠാനങ്ങൾ അത് സ്വാധ്യായ പ്രവചനീയനുഷ്ഠേ ഇതി നാകോ നാപത മുദ്ദലസ്യാപത്യം മൗദ്ഗല്യാചാര്യമന്യത്തെ തപസ്വാധ്യായി സ്വാധ്യായ പ്രവചനീയനുഷ്ഠി ഇതൊന്നും വേണ്ട സ്വാധ്യായ പ്രവചന ഇത് മാത്രം മതി അത് വേണ്ടെന്നല്ല ഓരോന്നിന്റെ പ്രാധാന്യത്തിനനുസരിച്ച് പറയും ഒരുവിന് ഏതെങ്കിലും ഒന്നിലൊരു നിഷ്ഠ വേണമല്ലോ ഞാനിത് എന്റെ ജീവിതത്തിൽ പാലിക്കും എന്നുള്ള നിശ്ചയവും ആ നിശ്ചയത്തെ പരിപാലിക്കും അത് ഏതിൽ വേണമെന്നുള്ളതാണ് പറയുന്നത് സ്വാധ്യായ പ്രവചനങ്ങളിലായാലും മതി അത് നിഷ്ഠയോടെ ചെയ്യുക സ്വാധ്യായ പ്രവചനയോ അനിഷ്ഠയും മുദ്ഗലസ്യ അപത്യം മൗദ്ഗല്യം അത് മൗദ്ഗല്യം പറയുന്നു മൗദ്ഗല്യ ആചാരം നിന്നെ മൗദ്ഗല്യൻ എന്ന് പറയുന്ന ആചാര്യൻ അതങ്ങനെ പറയുന്നു അതായാലും മതി തദ്ധിത്തപ യസ്മാ സ്വാധ്യായ പ്രവചനേ തപ തസ്മാത്തേ അനിഷ്ഠേ ഇതി ഉത്ഥാനമഭി സത്യതപസ്വാധ്യായ പ്രവചനായ പുനർഗ്രഹണം ആദരാർത്ഥം അവസാനം പറയുന്നു തദ്ധി തപ അത് തന്നെയാണ് തപസ് അത് തന്നെയാണ് തപസ് സ്വാധ്യായ പ്രവചനം തന്നെയാണ് തപസ് അത് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സ്വാധ്യായ പ്രവചനം എന്ന് വെച്ചാൽ അങ്ങ് വേദം അധ്യയനം ചെയ്യുക ഇന്നിപ്പോ രാവിലെ നമ്മൾ ലളിതാ സഹസ്രനാമമോ വിഷ്ണു സഹസ്രനാമമോ ഒക്കെ ചൊല്ലുന്നുണ്ട് അതാണ് ഇന്നത്തെ സ്വാധ്യായ പ്രവചനം എന്ന് പറയും അത് തന്നെ ഏറ്റവും വലിയ തപസ് തസ്മാത്തേവ അനുഷ്ഠി അതനുഷ്ഠിച്ചാൽ മതി അതിനപ്പുറം മറ്റൊരു അനുഷ്ഠാനത്തിന്റെ ആവശ്യമില്ല അത് കൃത്യമായി നിഷ്ഠയോടുകൂടി ശ്രദ്ധയോടുകൂടി ഇതെല്ലാം കൂടിയോ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും അനുഷ്ഠിച്ചാൽ മതി ഏതെങ്കിലും ഒന്നും നിഷ്ഠയുണ്ടായിരിക്കണം ഉത്താനമുഖി സത്യതപസ്വാധ്യായ പ്രവചനാനാം പുനർഗ്രഹണം അതരാർത്ഥം അതിന്റെ അതിനുള്ള ആദരവിന് വേണ്ടി പറയുകയാണ് പറഞ്ഞതാണെങ്കിലും വീണ്ടും പറയുന്നു അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് അതിനുപേക്ഷ വിചാരിക്കരുത് ഇന്നിപ്പോ ആരും വേദം അധ്യയനം ചെയ്യുന്നില്ല വിധിപ്രകാരം അധ്യാപനം ചെയ്യുന്നില്ല കാരണമൊക്കെ മാറി എന്നാലും ഇന്നും സ്വാധ്യായത്തിനും പ്രവചനത്തിനുമുള്ള വിഷയങ്ങളുണ്ട് അതിൽ വീഴ്ച വരുത്തരുത് അതിനുള്ള ആദരവിനെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു.